Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6 ഒന്നു മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ജൂലൈ 22 ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ ഭാരതത്തിന്റെ 13 പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ് പ്രണാബ് മുഖർജി സ്ഥാനാരോപിതനായപ്പോൾ നടത്തിയ പ്രഭാഷണത്തിന്റെ ഭാഗം ഓർത്തുപോവുകയാണ്. പട്ടിണിയേക്കാൾ നീചവും നിന്ദ്യവുമായ മറ്റൊരവസ്ഥ ഈ ലോകത്തിലില്ല. അങ്ങുമിങ്ങും ഇറ്റുറ്റുവീഴുന്ന കാരുണ്യത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക്, പ്രസ്താവനകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അവ ഒരിക്കലും പാവങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നില്ല. സമൂഹത്തിന്റെ കീഴ്ത്തട്ടിൽ കിടക്കുന്നവരെ കൈപിടിച്ചുയർത്തുക, ദാരിദ്ര്യമെന്ന ശാപം പാടെ അകറ്റുക, ഇത് ഭാരതത്തിന്റെ ദേശീയ ദൗത്യമായി മാറണം. ഭാരതത്തിന്റെ പ്രഥമ പൌരൻ പ്രണാബ് മുഖർജി നടത്തിയ കന്നിപ്രഭാഷണം ഉപസംഹരിക്കപ്പെട്ടത് ഇങ്ങനെയാണ്: തികച്ചും ചിന്തോദ്യൂപകവും ഒപ്പം ഹൃദയസ്പർശിയുമാണ് രാഷ്ട്രപ്രഥമന്റെ വാക്കുകൾ. കാരണം അത്രത്തോളം ദാരിദ്ര്യം നമുക്ക് ചുറ്റും നമ്മുടെ മാതൃരാജ്യത്തുണ്ട് എന്ന സത്യം മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനാവില്ല. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന ക്രിസ്തുവിന്റെ ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ക്രിസ്തു പുരുഷാരത്തെ ഊട്ടുന്ന സംഭവങ്ങൾ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അത്തരമിടങ്ങളിൽ പൊതുവായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ അന്നവിചാരങ്ങൾക്ക് നല്ല അടയാളമായി മാറിയേക്കും, നമുക്ക് പ്രചോദനമായി മാറിയേക്കും. മനുഷ്യന് വിശക്കുന്നു അല്ലെങ്കിൽ മനുഷ്യർക്ക് വിശക്കുന്നു എന്ന അറിവാണ് അതിലാദ്യത്തേത്. വളരെ സാധാരണമായി ഇന്ന് നാം പറയുന്ന പല ഭക്ഷണപദാർത്ഥങ്ങളുടെയും പേരുകൾ പോലും നമ്മുടെ അയൽപക്കത്തുള്ളവർക്ക്, ചുറ്റുമുള്ള പലർക്കും അറിയില്ല, നിശ്ചയമില്ല എന്നതാണ് സത്യം. ഒരു +2 അധ്യാപിക തന്റെ മകന്റെ ജന്മനാളിൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പുഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വിളമ്പിക്കൊടുത്തു. അത് കഴിച്ചിട്ട് കുട്ടികൾ ടീച്ചറോട് പറയുന്നു, "ടീച്ചറെ, നല്ല രുചി, ഇതിന്റെ പേരെന്താ?" അവരുടെ കണ്ണുകൾ നനയാതെ എന്തു ചെയ്യും? അതേ സമയത്ത് തന്നെ വീട്ടിലെ ഊട്ടുമേശയിലിരിക്കുമ്പോൾ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന നിങ്ങളുടെ ചെറുമകൾ പറയുന്നു, "മമ്മി, എനിക്കിന്ന് ന്യൂഡിൽസ് വേണ്ട, സ്പഗേത്തി മതി" എന്ന്. ഇന്ന് ലോകത്ത് ഏതാണ്ട് 1 കോടിയിലേറെ മനുഷ്യർ അത്താഴ പട്ടിണിക്കാരാണ് എന്ന് കണക്കുകൾ കാണിക്കുന്നത്. ഓരോ ദിവസവും 23,000 കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവുകൊണ്ട് കളം കാലിയാക്കി മടങ്ങുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ഈ പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം കേട്ടു തീരുന്നതിനു മുൻപ് ഈ ലോകത്ത് ഒരാൾ, ദൈവമേ, കൂട്ടം കൂടിയിരുന്ന് കുഞ്ഞുങ്ങൾ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ മണ്ണു തിന്നുന്നൊരു ചിത്രം കണ്ട് കണ്ണു നിറഞ്ഞെന്റെ സ്നേഹിതൻ പറഞ്ഞു, "ഈ ലോകത്തിന് വിശക്കുന്നു" എന്ന്. "നിങ്ങളുടെ വിരുന്നുകളോട് എനിക്ക് വെറുപ്പാണ്" എന്ന പ്രവാചക സൂചനയുണ്ട്. അതിന് ക്രിസ്തുവിലൂടെയും ആവർത്തനങ്ങളുണ്ടായിട്ടുണ്ട്. ഭൂമിയുടെ മീതെ നിപതിക്കുന്ന ശാപങ്ങളിൽ ഒന്നാണ് വിശപ്പ് അല്ലെങ്കിൽ ദാരിദ്ര്യം. ധൂർത്തിന്റെ സമൃദ്ധിയിൽ മദ്യപിക്കുകയും വിരുന്നുണ്ണുകയും ചെയ്യുന്നവരെ, അയ്യോ കഷ്ടം. ഒത്തിരി വിരുന്നു മേശകളിൽ കണ്ടുമുട്ടുന്ന ഒരാളാണ് നസ്രത്തിലെ യേശു. വിരുന്ന് അതിൽ തന്നെ അപകടകരമായ ഒന്നല്ല, മറിച്ച് മനുഷ്യർ കണക്കില്ലാതെ ഭക്ഷിക്കുന്ന, പുറത്തുള്ളവരുടെ വിശപ്പിനോട് കടപ്പാടോ കുറ്റബോധമോ ഇല്ലാത്ത, ആത്മാവില്ലാത്ത തീന്മേശകളുടെ ഉത്സവങ്ങളെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, "നിങ്ങളുടെ വിരുന്നുമേശകളോട് എനിക്ക് വെറുപ്പാണ്" എന്ന്. താൻ ഒത്തിരി പട്ടിണി കിടന്നിട്ടുള്ളതുകൊണ്ടാവണം വിശക്കുന്ന മനുഷ്യരിലേക്ക് സദാ തുറന്നുവച്ച മിഴികൾ ക്രിസ്തുവിനുണ്ടായിരുന്നത്. ബത്ലേഹേമെന്ന അപ്പത്തിന്റെ നാട്ടിൽ കന്നുകാലികളുടെ തീന്മേശയിൽ പിറന്നു വീണതാണ് അവിടുത്തെ ജീവിതം. അവസാനം മനുഷ്യർക്ക് സ്വയം അപ്പമായി മാറുന്ന തിരുവത്താഴ മേശ വരെയുള്ള തന്റെ ജീവിതരേഖയുടെ പശ്ചാത്തലത്തിൽ വിശപ്പിന്റെ നിലവിളികൾക്ക് ക്രിസ്തു എന്നും കാതോർത്തിട്ടുണ്ട്. സ്വയം അപ്പമെന്ന് വിശേഷിപ്പിക്കുവാനിഷ്ടപ്പെട്ട പുതിയ നിയമത്തിലെ മന്നയാണ് ക്രിസ്തു. രണ്ടും മന്നയും ക്രിസ്തുവും ആകാശം മനുഷ്യർക്കായി പൊഴിച്ചു തന്നവയാണ് എന്നും ഓർക്കണം. സ്നേഹിതരെ, വല്ലതും കഴിച്ചുവോ എന്നതായിരുന്നു തിബേരിയസ് തീരത്തുവച്ച് തന്റെ ശിഷ്യന്മാരോടുള്ള ക്രിസ്തുവിന്റെ കൂശലാന്വേഷണം. ജൈറൂസിന്റെ മകളെ ഉയർപ്പിച്ചതിനു ശേഷം അവളുടെ അമ്മയോട് പറയുന്നത് കുഞ്ഞിന് വല്ലതും കഴിക്കാൻ കൊടുക്കണേ എന്നാണ്. തന്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ കടലോരത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരാളായിട്ടാണ് യോഹന്നാൻ ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നത്. തീയിൽ ചുട്ട അപ്പവും മീനുമായി കാത്തിരിക്കുന്ന ക്രിസ്തു അസാധാരണമായ സൗഹൃദത്തോടെ ഇങ്ങനെ ക്ഷണിക്കുന്നു, സ്നേഹിതരെ വരൂ, വന്ന് പ്രാതൽ കഴിക്കുവിൻ എന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് വീണ്ടും വരുമ്പോൾ ദീർഘമായ പ്രഭാഷണത്തിനു ശേഷം മടങ്ങിപ്പോകുന്ന തന്നെ കേൾക്കുവാൻ വന്ന പാവങ്ങൾ വഴിയിൽ ക്ലേശിക്കുമല്ലോ എന്ന് ക്രിസ്തു ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. വിശക്കുന്നവർക്ക് ജീവിതവഴികളിൽ എന്തും സംഭവിക്കാം. വിശന്ന ദാവീദാണ് ദേവാലയത്തിൽ കയറി പുരോഹിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ട കാഴ്ചയപ്പമെടുത്ത് ഭക്ഷിച്ചത്. ക്രിസ്തുവിന്റെ വിശന്ന ശിഷ്യന്മാരാണ് പോകും വഴിക്ക് വയലിലെ കതിർമണികൾ കവർന്നെടുത്ത് തിന്നത്. വിശക്കുന്നൊരു പെൺകുട്ടി ഗണികത്തെരുവിലേക്ക് വഴിതെറ്റിപ്പോയേക്കാം. വിശപ്പാണ് മനുഷ്യജീവിതത്തിന്റെ നിലനിൽപ്പുകളെ നല്ലൊരളവിൽ പാളിക്കുന്നത്. വിശന്നു വേദനിക്കുന്ന ഈ മനുഷ്യർക്ക് എന്തു സംഭവിക്കും എന്നു വ്യാകുലപ്പെടാത്തവരുടെ സാരോപദേശങ്ങൾക്ക് കാൽക്കാശിന് വിലയില്ല എന്ന് ഓർക്കുക. ഭൂമിയുടെ വിശപ്പിനെ ശമിപ്പിക്കുവാൻ നമുക്ക് ഇനി എന്താവും? ഈ അന്വേഷണമാണ് രണ്ടാമത്തെ ചുവട്. ഇത്രയും വലിയ പുരുഷാരത്തെ ഊട്ടുവാൻ 200 ദെനാറയെങ്കിലും വേണ്ടിവരും എന്നാണ് ഫിലിപ്പോസിന്റെ കണക്കുകൂട്ടൽ. എത്ര കൂട്ടിയാലും കൂടാത്ത കണക്കാണ് ഇത്. വിശക്കുന്ന ജനകോടികളോട് നമ്മുടെ നിസ്സഹായതകൾ പേർത്തു പറയുകയല്ല വേണ്ടത്. ഒരു ചെറുബാലൻ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ചെയ്തതുപോലെ തന്റെ കയ്യിലുണ്ടായിരുന്നത് അക്ഷരാർത്ഥത്തിൽ എണ്ണിച്ചുട്ട അപ്പം അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി വച്ചു നീട്ടുകയാണ് പ്രധാനം. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി ആൻഡ് പ്രാക്ടിക്കലി. തനിക്കുള്ളത് ക്രിസ്തുവിനെ ഏൽപ്പിച്ചത് ആ ചെറുബാലനായിരുന്നു. പ്രൗഢിയോ പ്രതാപിയോ ആയ സമ്പന്നനായിരുന്നില്ല. അവന് കഴിക്കാൻ വേണ്ടി മാത്രം അവന്റെ ഉറ്റവരാരോ പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത അപ്പം പങ്കിടാൻ കാട്ടിയ സുമനസോർക്കുമ്പോൾ അതായിരുന്നു അവിടെ തിബേരിയസിൽ നടന്ന പങ്കുവയ്ക്കലിന്റെ മഹാത്ഭുതം. റോമിൽ ഒരാൾ പട്ടിണി കിടന്നു മരിച്ചു. തന്റെ നോക്കത്താവുന്ന ദൂരത്തിൽ ഒരാൾ വിശന്നു മരിച്ചല്ലോ എന്നോർത്ത് അന്നത്തെ പാപ്പ ഒരാഴ്ച കുർബാന അർപ്പിച്ചില്ല. മാത്രം നീണ്ട നാൾ വത്തിക്കാനിൽ ഉപവാസ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. പോപ്പ് ഗ്രിഗരിയായിരുന്നു അത്. ഘടനാപരമായ ചില പുനർക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നതാണ് അടുത്ത ചിന്ത. അതായത്, മനുഷ്യന്റെ ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങളൊക്കെ ദൈവം ഈ ഭൂമിയിൽ സമൃദ്ധമായി തന്നിട്ടുണ്ട് എന്ന്. എന്നാൽ കുറേക്കൂടെ നീതിപൂർവകമായൊരു വിതരണ സംവിധാനം ഉണ്ടാവണമെന്നതാണ് ഇന്നത്തെ ആവശ്യം. ഡീക്കന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകർ എന്നൊരു സംവിധാനം രീതി ആദിമ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്നത് അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഉള്ളതിൽ നിന്ന് പങ്കിടുവാനും പാവങ്ങളെ പരിചരിക്കുവാനുമുള്ള ഈ സന്നദ്ധത നമുക്ക് അനുകരണീയമായ ആദിമ ക്രൈസ്തവരുടെ മുഖമുദ്രയായിരുന്നു. അത്ഭുതകരമായി അപ്പം പങ്കുവച്ച ശേഷം ബാക്കി വരുന്നതൊക്കെ ഏറ്റവും ശ്രദ്ധയോടെ ശേഖരിക്കാനായി ക്രിസ്തു പറയുന്നത് വന്നവർക്കു വേണ്ടി മാത്രമല്ല ഇനി വരുവാനിരിക്കുന്നവർക്കും വേണ്ടിക്കൂടെ എന്നുള്ള സൂചനയാണ് അത് നൽകുന്നത്. മറുവശത്ത് ഇന്ന് ആധുനിക യുഗത്തിൽ ധാന്യവില നിലനിർത്തുവാൻ കൂടുതൽ ഉൽപാദനങ്ങളുള്ള വർഷങ്ങളിൽ ടൺ കണക്കിന് ഗോതമ്പ് കടലിൽ കൊണ്ടുപോയി തള്ളിക്കളയുന്ന വൻകിട രാഷ്ട്രങ്ങൾ ഇന്നുമൊരു കഥയല്ല എന്നോർക്കണം. ഒരു വറ്റുചോറ് ഒരു കുഞ്ഞിന്റെ ഒരു നേരത്തെ ഭക്ഷണമാണ്. വിശക്കുന്ന ഒരാൾ ഏത് യാമത്തിലും ഇനിയും വന്നേക്കാം. വിശക്കുന്നൊരു മനുഷ്യനെ നിങ്ങൾ ഊട്ടിയപ്പോഴൊക്കെ നിങ്ങൾ എന്നെയാണ് ഊട്ടിച്ചത് എന്ന് ക്രിസ്തു പറഞ്ഞത് ഓർമ്മയില്ലേ? ദൈവം ഈ ഭൂമിയിൽ മനുഷ്യന് ആവശ്യത്തിനുള്ള അന്നം ലഭ്യമാക്കുന്നുണ്ട്. എന്നാൽ നാം ദൈവവചനത്തിനും മനസാക്ഷിയുടെ സ്വരത്തിനും ചെവി കൊടുക്കാതിരുന്നാൽ ലോകത്തിന്റെ അടിസ്ഥാന പ്രശ്നമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാവില്ല. സമ്പത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്ന പ്രശ്നത്തിനുത്തരം സ്നേഹത്തിന്റെ അവതാരത്തിലാണ്, പങ്കുവയ്ക്കലിലാണ്. ഭക്ഷണമായും പാർപ്പിടമായും ജോലിയായും സ്നേഹം നമുക്ക് മധ്യേ അവതരിക്കണം, അവതാരം ചെയ്യണം. ചിത്രാലപിച്ച ഈ ഗാനം ചിറ്റൂർ ഗോപിയുടെ വരികളാണ്. സംഗീതം ചെല്ലപ്പൻ മനക്കിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.